2022 May 13 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ആളിക്കത്തുന്നു ലങ്ക, ഇനി എന്ത്? കേരള സർവകലാശാല പൊളിറ്റിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി എ ജോസുകുട്ടി, ഇതേ വിഭാഗത്തിൽ ഗവേഷകയായ സിനു കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് എഴുതുന്നു. ഹനുമാന്റെ ലങ്കാദഹനത്തിന് സമാനമായ സാഹചര്യമാണ് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കനത്ത സുരക്ഷയുള്ള രാജപക്സ കുടുംബത്തിന്റെ തറവാടുൾപ്പെടെ കത്തിനശിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനോ സാമ്പത്തിക പ്രതിസന്ധിക്കോ ഒരു പരിഹാരവും ഉരുത്തിരിഞ്ഞിട്ടില്ല. സർക്കാർ അനുകൂലികളും പ്രതികൂലികളും തമ്മിൽ പോരാട്ടത്തിലാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രംഗങ്ങൾ വഷളായതെങ്ങനെ? പ്രധാനമന്ത്രിയായ മഹീന്ദ രാജപക്സ മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭകാരികൾ നടത്തുന്ന സമാധാനപരമായ സമരത്തെ പ്രധാനമന്ത്രിയുടെ അനുയായികൾ പൊടുന്നനെ ആക്രമിച്ചതാണ് രംഗം വഷളാക്കിയത്. പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസ ആക്രമിക്കപ്പെട്ടതും എംപിമാർ ഉൾപ്പെടെയുള്ളവരുടെ വസതികൾക്ക് തീവച്ചതും ഗൌരവത്തോടെ കാണേണ്ടതാണ്. പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ: വിലക്കയറ്റം, അത്യാവശ്യ മരുന്നുകൾ, ഇന്ധനം, വൈദ്യുതി, നിത്യോപയോഗ സാധനങ്ങളുടെ ദൌർലഭ്യം എന്നിവ ജനജീവിതം ദുസ്സഹമാക്കുന്നു. വിദേശ നാണ്യ ശേഖരം ഇല്ലെന്നു തന്നെ പറയാം. കടം തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ശ്രീലങ്കയിൽ സ്ഥിരതയും സമാധാനവും സാധ്യമല്ല. പ്രക്ഷോഭകരുടെ ലക്ഷ്യം: രാജപക്സക്കാർ ഗോ ഹോം എന്നതാണ് സമരക്കാരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ലങ്കയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായി അവർ രാജപക്സ കുടുംബത്തെ കാണുന്നു. ആഭ്യന്തര യുദ്ധത്തിന്റെ പരാധീനതയിൽ നിന്ന് പൂർണ്ണമായും മോചിതമാകുന്നതിന് മുൻപേ ശ്രീലങ്കയെ പരാജയത്തിലേക്ക് നയിച്ച രാജപക്സയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. എന്ത് സംഭവിച്ചാലും അധികാരം വിട്ടൊഴിയില്ലെന്നാണ് പ്രസിഡന്റ് ഗോതബയ രാജപക്സയുടെ നിലപാട്. രംഗം തണുപ്പിക്കാൻ വേണ്ടിയാണ് സഹോദരനായ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സയെ രാജിവെപ്പിച്ചത്. സാങ്കേതികമായി പ്രസിഡന്റിന് രാജിവെക്കേണ്ട കാര്യമില്ല. പ്രസിഡന്റ് എന്ന നിലയിൽ സർവ്വ അധികാരങ്ങളും അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമാണ്. കൂടാതെ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനുമാണ്. ആഭ്യന്തര യുദ്ധം അടിച്ചമർത്തിയ ശേഷം രാജപക്സ കുടുംബത്തിനും സൈന്യത്തിൽ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ടുതന്നെ സൈന്യത്തിന്റെ പിന്തുണ രാജപക്സ കുടുംബത്തിനാണെന്ന് അനുമാനിക്കാം. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇറക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. കലാപകാരികളെ അടിച്ചമർത്തി രാജ്യത്ത് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സൈന്യം തയ്യാറാണെന്നാണ് പറഞ്ഞുവെക്കുന്നത്. ശ്രീലങ്കൻ പാർലമെന്റിൽ ഭരണകക്ഷിയായ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അവിശ്വാസത്തിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കുക എളുപ്പമല്ല. മാത്രവുമല്ല, പ്രസിഡന്റിന്റെ അധികാരമുപയോഗിച്ച് ഇത്തരം നീക്കങ്ങളെ ചെറുക്കാനും കഴിയും. ദേശീയ സർക്കാർ സാധ്യമോ? ലങ്കയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സർവകക്ഷി സർക്കാരിന്റെ സാധ്യതകൾ പലരും ആരായുന്നുണ്ട്. എന്നാൽ പ്രക്ഷോഭകാരികളും പ്രതിപക്ഷവും രാജപക്സ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന സർക്കാരിന് തയ്യാറല്ല. രാജപക്സ ഇല്ലാത്ത സർക്കാരിന് പ്രസിഡന്റ് ഗോതബയയും തയ്യാറല്ല. രാജപക്സയ്ക്ക് പങ്കാളിത്തമില്ലാത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് രാജപക്സ കുടുംബത്തിന് വലിയ തിരിച്ചടിയാണ്. അവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും പ്രതിപക്ഷ പീഡനവുമൊക്കെ പ്രതികാര നടപടികൾക്ക് വിധേയമാകും. അത് മുന്നിൽ കണ്ടുതന്നെയാണ് രാജിവെച്ചൊഴിയാൻ പ്രസിഡന്റ് തയ്യാറാകുന്നത്. ഇവിടെയാണ് സർവകക്ഷി സർക്കാർ എന്ന ആശയം അപ്രായോഗികമാകുന്നത്. ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. പ്രക്ഷോഭകാരികൾ അടങ്ങുമോ? നിലവിലെ സാഹചര്യത്തിൽ ലങ്കയിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കോ സാമ്പത്തിക പ്രതിസന്ധിക്കോ പെട്ടെന്നൊരു പരിഹാരമില്ല. അതിനാൽ തന്നെ സമരം ഏതുവഴിക്ക് മുന്നോട്ടു പോകുമെന്ന ചിത്രം വ്യക്തമല്ല. നിലവിൽ പ്രതിപക്ഷത്തോടൊപ്പം വിദ്യാർത്ഥികളും ചില ഇടത് വിഭാഗങ്ങളും സമരരംഗത്തുണ്ട്. മറ്റു ചില സംഘടിത ഗ്രൂപ്പുകളും പ്രക്ഷോഭത്തിലാണ്. സർക്കാരിനെ അനുകൂലിക്കുന്ന വിഭാഗവും ശക്തമാണ്. ലങ്കയിലെ രാഷ്ട്രീയ ബുദ്ധസന്യാസികളും പ്രക്ഷോഭത്തിലെ സാന്നിധ്യമാണ്. ഇവർ നയിക്കുന്ന സമരം ഏത് ദിശയിലേക്കെന്ന് പ്രവചിക്കുക അസാധ്യം. ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ദൃശ്യമല്ല. സൈന്യം ഇടപെടുമോ? രാജപക്സയ്ക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ സൈന്യത്തിന്റെയും സുരക്ഷാ വിഭാഗത്തിന്റെയും പിന്തുണ അത്യാവശ്യമാണ്. അധികാരം വിട്ടൊഴിയാൻ വിസമ്മതിക്കുന്ന പ്രസിഡന്റിന് അധികാരത്തിൽ തുടരാനുള്ള ഒരു മാർഗം ബലപ്രയോഗമാണ്. ശക്തമായ ജനാധിപത്യ പാരമ്പര്യമുള്ള ശ്രീലങ്കയിൽ സൈന്യം എത്രമാത്രം ഇടപെട്ടെന്ന് പറയാനാവില്ല. ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏകദേശം $300 കോടി $300 സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ചൈനയുടെ വർദ്ധിക്കുന്ന സ്വാധീനത്തിന് തടയിടാൻ വേണ്ടി കൂടിയാണ് ഈ നിർലോഭ സഹായം. തമിഴ് ജനത ഈ സമീപനത്തിൽ അത്ര തൃപ്തരല്ല. ആഭ്യന്തര യുദ്ധത്തെ അടിച്ചമർത്തിയപ്പോൾ തങ്ങളനുഭവിച്ച ദുഃഖവും ദുരിതവും ഇപ്പോൾ ശ്രീലങ്കൻ ജനത അനുഭവിക്കുന്നു എന്ന നിസ്സംഗതയാണ് അവർക്ക്. ചുരുക്കത്തിൽ, കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക കടന്നുപോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കും അസ്ഥിരതയ്ക്കും പരിഹാരം ഉടൻ അസാധ്യമാണ്. ആര് അധികാരത്തിൽ വന്നാലും പോയാലും പ്രശ്നസങ്കീർണമാണ് ലങ്കയുടെ സമീപ ഭാവി. രാഷ്ട്രീയ വിരോധവും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ലങ്കയ്ക്ക് മുന്നോട്ട് പോകാനാവൂ. ദൌർഭാഗ്യവശാൽ ഇത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ടുതന്നെ ഇനി എന്തെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമില്ല.